ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതു നിരീക്ഷകരും ക്രമസമാധാന നിരീക്ഷകരും വിവിധ ജില്ലകളിലെത്തി. സംസ്ഥാനത്ത് കടുത്ത വേനൽച്ചൂട് തുടരുന്നു. ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. എഴുത്തുകാരനും നാടകകൃത്തുമായിരുന്ന ഹുസൈൻ കാരാടി കോഴിക്കോട്ട് അന്തരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. ജമ്മുകശ്മീരിൽ നാളെയാണ് സൂക്ഷ്മ പരിശോധന. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
കേരളമുൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 89 സീറ്റുകളിലാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായത്. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. 89 മണ്ഡലങ്ങളിലും ഈ മാസം 26-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ 290 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. പല സ്ഥാനാർത്ഥികളും ഒന്നിലേറെ പത്രിക നൽകിയതിനാൽ ആകെ 499 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, 22. ആലത്തൂരിൽ ഏറ്റവും കുറവ്, 8 സ്ഥാനാർത്ഥികൾ. പൊന്നാനിയിൽ 20 പേരും കണ്ണൂരിൽ 18 പേരും പത്രിക നൽകി.
ആകാശവാണിയിലും ദൂരദർശനിലും രാഷ്ട്രീയ പാർട്ടികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയക്രമം അനുവദിക്കുന്നതിന്റെ നറുക്കെടുപ്പ് ഇന്നലെ ഡൽഹിയിൽ നടത്തി. ദേശീയ പാർട്ടികൾക്ക് ആകാശവാണിയിലും ദൂരദർശനിലും 45 മിനിറ്റ് വീതം പ്രചാരണ സമയം അനുവദിക്കും. ഇതിനു പുറമെ 6 ദേശീയ പാർട്ടികൾക്ക് 5.5 മണിക്കൂർ പ്രചാരണ സമയവും നൽകും. ഈ മാസം 16-23, മെയ് 3, 10, 17, 22, 29 എന്നീ തീയതികളിലായിരിക്കും സമയം നൽകുന്നത്. കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് ഡൽഹിയിൽ പ്രകാശനം ചെയ്യും. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നായിരിക്കും പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത്. ബിജെപിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റി ഇന്നലെ ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേർന്നു. മുതിർന്ന പാർട്ടി നേതാവ് രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന 27-അംഗ കമ്മിറ്റിയുടെ രണ്ടാമത്തെ യോഗമാണിത്. മുതിർന്ന നേതാക്കളായ നിർമ്മലാ സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, കിരൺ റിജിജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതു നിരീക്ഷകരും ക്രമസമാധാന നിരീക്ഷകരും വിവിധ ജില്ലകളിലെത്തി. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇന്നലെ നിരീക്ഷകർ ചുമതലയേറ്റു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 4 നിരീക്ഷകർ കൂടിയെത്തി. വരും ദിവസങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളും നേരിൽ കാണുമെന്ന് ഇന്നലെ അവലോകന യോഗത്തിനുശേഷം നിരീക്ഷകർ കോഴിക്കോട്ട് അറിയിച്ചു. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിന് വീണ്ടും ചൂടേറി. ദേശീയ പ്രാദേശിക നേതാക്കൾ പ്രചാരണത്തിനെത്തിയതോടെ 3 മുന്നണികളും ശക്തിയേറിയ പോരാട്ടത്തിന് അരങ്ങ് ഒരുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് പ്രചാരണം കൊടുക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്.
എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കൂടി ഇന്നലെ പത്രിക സമർപ്പിച്ചതോടെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം എത്തിയാണ് കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ നടത്തിയ വലിയ റോഡ് ഷോയ്ക്ക് ശേഷമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരിയും എഐസിസി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനിരാജയും കഴിഞ്ഞ ദിവസം വലിയ റോഡ് ഷോ സംഘടിപ്പിച്ച ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഈ മാസം 19-20 തീയതികളിൽ വീണ്ടും രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി ജില്ലയിലെത്തും. ഇതിനോടകം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുൾപ്പെടെ 7 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ.
തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ എടുത്ത തീരുമാനം ഉടൻ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന ഘടകവും ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനം വഴി ഇത്തരമൊരു ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചിത്രം ഇന്ന് സംപ്രേഷണം ചെയ്യുമെന്നാണ് ദൂരദർശൻ അറിയിപ്പ്. ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള സ്റ്റോറി പ്രദർശനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. നെയ്യാറ്റിൻകരയിലെ റോഡ് ഷോയിൽ രാവിലെ സ്ഥാനാർത്ഥിക്കൊപ്പം അമിത്ഷായും പങ്കെടുക്കും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ മണ്ഡലത്തിനായി തയ്യാറാക്കിയ കരട് വികസന രേഖ കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിയ നല്ല പ്രവർത്തനങ്ങളുടെ പേരിലാണ് എൻഡിഎ വോട്ട് ചോദിക്കുന്നതെന്ന് ഡോ ജയശങ്കർ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 49 സ്ത്രീ സൌഹൃദ പിങ്ക് പോളിംഗ് ബൂത്തുകൾ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു. ഈ ബൂത്തുകളിൽ സ്ത്രീകളെ മാത്രമായിരിക്കും പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയമിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സൈസ് പരിശോധനയിൽ 3.25 ലക്ഷത്തിൽപരം രൂപയുടെ വിദേശമദ്യവും ലഹരി വസ്തുക്കളും പിടികൂടി. കൊണ്ടോട്ടി, വണ്ടൂർ, മങ്കട, പെന്തൽമണ അടക്കം നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു പരിശോധന. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാൻ ഈ മാസം 1 മുതൽ തന്നെ ഇ ഫയലിംഗ് പോർട്ടലിൽ സംവിധാനം ലഭ്യമാക്കിയതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ആദ്യമായാണ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാൻ അവസരമൊരുക്കുന്നതെന്നും ഇത് സേവനത്തിലെ വലിയ മുന്നേറ്റമാണെന്നും ആദായനികുതി വകുപ്പ് വ്യക്തമാക്കി. 23,000 റിട്ടേണുകൾ ഇതിനകം ഫയൽ ചെയ്തതായും വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന വേനൽച്ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
തിങ്കളാഴ്ച വരെയാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർകോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനില കണക്കിലെടുത്ത് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 1.5 മീറ്ററോളം വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
രാത്രികാലത്ത് വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്ന് സഹകരണം ആവശ്യമാണെന്ന് കെഎസ്ഇബി അറിയിച്ചു. എസിയുടെ ഉപയോഗം കൂടിയതും രാത്രി സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും കൂടുതൽ വൈദ്യുതി ആവശ്യമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും മൂലം വൈകിട്ട് 6 മുതൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി തടസ്സം വർദ്ധിച്ചു വരികയാണെന്ന് കെഎസ്ഇബി വിശദീകരിച്ചു. പ്രസരണ വിതരണ ട്രാൻസ്ഫോർമറുകളിൽ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്നതുമൂലം ഫ്യൂസ് പോവുകയോ വോൾട്ടേജ് കുറവ് ഉണ്ടാവുകയോ ചെയ്യും. എഴുത്തുകാരനും നാടകകൃത്തുമായിരുന്ന ഹുസൈൻ കാരാടി കോഴിക്കോട്ട് അന്തരിച്ചു. ചികിത്സയിലിരിക്കെയായിരുന്നു 72-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ആകാശവാണിയിലൂടെ അദ്ദേഹത്തിന്റെ 100-ലേറെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സ്വന്തം നാടകങ്ങൾക്ക് പുറമെ പ്രശസ്തരായ എഴുത്തുകാരുടെ നോവലുകൾക്കും അദ്ദേഹം റേഡിയോ നാടകരൂപം നൽകി. 50-ലേറെ ചെറുകഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ താമരശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് താമരശ്ശേരി കടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഹൈദരാബാദിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സിക്ക് വിജയം. ചെന്നൈയിൽ ജംഷഡ്പൂർ എഫ് സിയെ 1-2 ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത്. ഇന്ന് ഗോവ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30-ക്ക് ഗോവയിലാണ് മത്സരം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണത്തിലെ അന്വേഷണം സിബിഐ ഉടൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഗവൺമെന്റിന്റെ സിബിഐ അന്വേഷണ ഉത്തരവ് നാമമാത്രമാണെന്നും രേഖകൾ കൈമാറാതെ തുടർനടപടികൾ ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ചെന്നൈയിൽ നിന്ന് 95 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്ന് 8 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. രക്ഷാദൌത്യത്തിൽ മത്സ്യബന്ധന ബോട്ടിലെ 10 ജീവനക്കാരിൽ ഒരാൾ മരിച്ചു, മറ്റൊരാളെ കാണാതായി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയ പ്രഖ്യാപനം ഇന്ന്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വായ്പാ നയം പ്രഖ്യാപിക്കും. റിപ്പോ നിരക്കിൽ മാറ്റം ഉണ്ടായേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചുരത്തിലെ 2-3 വളവുകൾക്ക് സമീപം പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകരും ക്രമസമാധാന നിരീക്ഷകരും വിവിധ ജില്ലകളിലെത്തി. സംസ്ഥാനത്ത് കടുത്ത വേനൽച്ചൂട് തുടരുന്നു. ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. എഴുത്തുകാരനും നാടകകൃത്തുമായിരുന്ന ഹുസൈൻ കാരാടി കോഴിക്കോട്ട് അന്തരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.